ഭാഗം 5. യേശുവിന് നിങ്ങളുടെ ആത്മാവിനെ കേൾക്കാൻ കഴിയും. യേശു റബ്ബുലാലമീനായ തമ്പുരാന്റെ പുത്രനാണെന്ന് ഇഞ്ചിയിൽ പറയുന്നു. മനുഷ്യരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാനത്രയെ അവൻ ഭൂമിയിലേക്ക് വന്നത്. തന്നിമിത്തം അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. റബ്ബുലാലമീനായ തമ്പുരാൻ നമ്മെ രക്ഷിക്കാൻ പറഞ്ഞയച്ചവൻ എന്നാണ് ആ നാമത്തിനർത്ഥം. പല അത്ഭുതങ്ങളും അവൻ ഭൂമിയിൽ ചെയ്തു. ആളുകൾ രോഗികളായപ്പോൾ അവൻ അവരെ ശിഫയാക്കി. ദൈവരാജ്യത്തെക്കുറിച്ചും അവൻ ഉദ്ബോധിപ്പിച്ചു. വഴിയരികിൽ ഒരു നാൾ ഒരു അന്ധൻ ഇരുന്നു യാചിക്കുകയായിരുന്നു. തന്റെ അന്ധത ഒരിക്കലും സുഖമാകില്ലെന്ന് അവന് ബോധിച്ചിരുന്നു. റബ്ബുലാലമീനായ തമ്പുരാന് മാത്രമേ അത്തരമൊരാളെ ശിഫയാക്കാൻ കഴിയൂ. ഒരു പുരുഷാരം വരുന്ന ശബ്ദം പെട്ടെന്നവൻ കേട്ടു. ഒരാൾ വിളിച്ചു പറഞ്ഞു, യേശു വരുന്നു. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ഈ ജന്മാന്ധനും കേട്ടിരുന്നു. യേശു റബ്ബുലാലമീനായ തമ്പുരാന്റെ പുത്രനാണെന്ന് അതിനാൽ അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം യേശുവിൽ ഈമാൻ കൊണ്ടു. അത്തരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ റബ്ബുലാലമീനായ തമ്പുരാന് മാത്രമാണല്ലോ കഴിയുക. പുരുഷാരം അടുത്തെത്തിയപ്പോൾ അന്ധൻ വിളിച്ചു പറഞ്ഞു, യേശു, യേശു, എന്നോട് റഹ്മത്ത് കാണിക്കൂ, എന്നോട് കരുണ കാണിക്കൂ. യേശു കൈനീട്ടി അവനെ ശിഫയാക്കി. അതിനുശേഷം അവനെ എല്ലാം കാണായി. അദ്ദേഹം യേശുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ ഇത്തിബായ് ചെയ്യുകയും ചെയ്തു. അശുദ്ധൻ, അശുദ്ധൻ, അകന്നുപോ എന്ന് ചില കുഷ്ഠരോഗികൾ വിളിച്ചു പറയുകയായിരുന്നു. മറ്റൊരിക്കൽ, ഒരിക്കലും ശിഫയാകാത്ത ത്വക്ക് രോഗമുള്ളവരാണ് കുഷ്ഠരോഗികൾ. വ്രണം കൊണ്ട് നിറഞ്ഞവരാണവർ. അവരെ കണ്ടപ്പോൾ യേശുവിനവരോട് കൃപ തോന്നി. അവിടുന്ന് അവരെ സൗഖ്യമാക്കി. സുഖം പ്രാപിച്ചതിൽ ആനന്ദതുന്തിലരായി അവർ വീടുകളിലേക്ക് ഓടിപ്പോയി. പക്ഷേ യേശുവിന് നന്ദി പറയാൻ അവർ മറന്നു. ഒരാൾ മാത്രം തിരിച്ചുവന്ന് അവിടുത്തെ സ്തോത്രം ചെയ്തു. അദ്ദേഹം യേശുവിനെ ആരാധിച്ച് അവിടുത്തെ സ്തോത്രം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ പാപം യേശു സൗഖ്യമാക്കി. 33 സംവത്സരങ്ങളാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്. പക്ഷേ പ്രധാനികൾ അവിടുത്തെ വെറുത്തു. കാരണം അവരെക്കാളധികം അവിടുന്ന് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അവർ അവിടുത്തെ അറസ്റ്റ് ചെയ്ത് കുരിശിൽ തറച്ച് കൊലപ്പെടുത്തി. അവിടെ വച്ച് അവിടുത്തെ രക്തമൊലിക്കുകയും അവിടുന്ന് മരിക്കുകയും ചെയ്തു. അവിടുന്ന് റബ്ബുലാലമീനായ തമ്പുരാന്റെ പുത്രനായിരുന്നു. നാം രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയത്രേ അവിടുന്ന് കഷ്ടം സഹിക്കാനും നമുക്ക് വേണ്ടി അങ്ങനെ മരിക്കാനും സന്നദ്ധനായത്. 3 ദിവസത്തിനുശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അവിടുന്ന് അവിടെയാണ്. നമ്മെ അവിടുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം മരിക്കുന്നത് അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് പറയുന്നു, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ പുതിയ ഒരാളാക്കാം. എങ്ങനെയാണ് നാം യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? ഈ വാക്കുകളിലൂടെ നമുക്ക് അവിടുത്തോട് സംസാരിക്കാം. സ്നേഹമുള്ള റബ്ബേ, ഞാനൊരു പാപിയാകുന്നു. എന്നാൽ എന്റെ പാപത്തിൽ ഞാൻ ഖിന്നനാകുന്നു. ഇനിയും തെറ്റു ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചതിന് നിനക്ക് സ്തോത്രം. എന്റെ പാപം എടുത്തുമാറ്റി എന്റെ കൽബിനെ നന്നാക്കൂ. അങ്ങയുടെ വഴിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കൂ. ഇത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു. ആമീൻ. ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയോ? എങ്കിൽ റബ്ബുലാലമീനായ തമ്പുരാൻ നിങ്ങളെ കേട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ തിന്നുകൊണ്ടിരിക്കുന്ന രോഗം അങ്ങനെയുള്ളൊരു രോഗം പോലെയാണ് പാപം. നമ്മുടെ യജമാനനാകാൻ യേശുവിനെ നാം ക്ഷണിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ആന്തരിക രോഗങ്ങളെ സൗഖ്യമാക്കും. അവിടുന്ന് നമ്മുടെ കൽബുകളെ നന്നാക്കും. അവിടുന്ന് നല്ല മാർഗത്തിൽ അവിടുത്തെ പിന്തുടരാൻ നമുക്കവിടുന്ന് ശക്തി നൽകുന്നു. യേശുവിനോട് പറയുക, എന്നെ രക്ഷിച്ചതിന് സ്തോത്രം. എന്റെ ഹൃദയം ശിഫയാക്കിയതിന് സ്തോത്രം. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇനി നിങ്ങൾ മറ്റുള്ളവരോട് പറയുക.